2020 May 24 ഞായർ, വാര്യാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന്. പാട്ടാണ് പ്രാണൻ. തയ്യാറാക്കിയത് ശരണ്യ ഭുവനേന്ദ്രൻ. സമത്വസുന്ദരമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമേ തുർക്കിയിലെ ആ പാട്ടുകാർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പാട്ടുകൾ പാടി എന്നതിൻ്റെ പേരിൽ ഭീകരന്മാരായി മുദ്ര കുത്തപ്പെട്ട് മരണത്തിന് കീടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും ആരാധകരുള്ള യോറാം ബാൻഡിലെ ഗായകർ. സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ഒരു മടിയും കൂടാതെ സ്വന്തം പ്രാണൻ ത്യജിച്ച വിപ്ലവ ഗായകരെക്കുറിച്ച്, അവരുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച്, അവർ സ്വപ്നം കണ്ട ആകാശങ്ങളെക്കുറിച്ച്. നിസ്സാരമായ ഞങ്ങളുടെ ഈ ആവശ്യം അനുകമ്പയോടെ പരിഗണിച്ചുകൂടെ നിങ്ങൾക്ക് ചോദ്യകർത്താവ് തുർക്കിക്കാരനായ ഗിറ്റാറിസ്റ്റ് ഇബ്രാഹിം ഗോക്ചക് എന്ന 39-കാരൻ. ചോദ്യം തുർക്കി ഭരണകൂടത്തോട് ആവശ്യം സ്വതന്ത്രമായി പാട്ടുപാടാനുള്ള അവകാശം. കഴിഞ്ഞ April 3 മരണക്കിടക്കയിലിരുന്ന ഇബ്രാഹിം എഴുതിയ കത്തിലെ വരിയാണിത്. ഗോക്ചക് ഇന്ന് ഈ ലോകത്തില്ല. പാട്ടുപാടാനുള്ള അവകാശത്തിനായി തുർക്കി ഭരണകൂടത്തോട് പട്ടിണി സമരത്തിലേർപ്പെട്ട് മരണത്തെ സ്വീകരിച്ചു. തന്റെ സഹഗായിക ഹെലിൻ ബോലക് പോയ അതേ പാതയിലൂടെ ഭരണകൂട അടിച്ചമർത്തലുകൾക്കെതിരെ അതത് രാഷ്ട്രങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധ സ്വരങ്ങളിൽ സംഗീതത്തിനും പാട്ടുകൾക്കുമുള്ള പ്രാധാന്യം വലുതാണ്. ഈണമില്ലാതെ ജീവിതം അസാധ്യമാണെന്നത് തന്നെ അതിന് കാരണം. യൂറോപ്യൻ രാജ്യമായ തുർക്കിയിലെ ന്യൂനപക്ഷമായ കുർദിഷ് ജനതയ്ക്ക് വേണ്ടി ഭരണകൂടത്തോട് യുദ്ധം ചെയ്ത് അവസാനം അസ്ഥിപഞ്ജരമായി ജീവൻ നഷ്ടമായ 2 ചെറുപ്പക്കാരെ കഴിഞ്ഞ മാസങ്ങളിൽ ലോകം കണ്ടു. 28-കാരിയും ഗായികയുമായ ഹെലിൻ ബോലക്, ഗിറ്റാറിസ്റ്റും 39-കാരനുമായ ഇബ്രാഹിം ഗോക്ചക്കും. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും തുല്യത നിലനിൽക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ നിന്ന് പാട്ടുകൾ പാടി എന്നതിൻ്റെ പേരിൽ ഭീകരന്മാരായി മുദ്ര കൊത്തി കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ലോകമെമ്പാടും ആരാധകരുള്ള ഗ്രൂപ്പ് യോറാം ബാൻഡിനെക്കുറിച്ച് ലോകം അറിയേണ്ടതുണ്ട്. അല്പം ചരിത്രം. 600+ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിരുന്നു തുർക്കി. 1 ലോകയുദ്ധത്തിൽ തുർക്കിക്കുണ്ടായ പരാജയത്തിൽ ഒട്ടോമൻ സാമ്രാജ്യം നിലം പതിച്ചു. 1923 വിദേശ അധിനിവേശ സേനയിൽ നിന്ന് കൂടി മോചിതമായതോടെ തുർക്കി സ്വതന്ത്രമായി. മുസ്തഫ കെമാൽ പാഷ അത്താതുർക്കായിരുന്നു ഏകകക്ഷി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരുന്ന തുർക്കി റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ്. എന്നാൽ 1950 മുതലുള്ള കാലത്ത് കെമാലിന്റെ കക്ഷിയായിരുന്ന റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി വിവിധ പ്രതിപക്ഷ കക്ഷികൾ രാജ്യത്ത് അധികാരത്തിലെത്തി. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി 2002 ആദ്യമായി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തുർക്കിയിൽ നടന്നുകൊണ്ടിരുന്നത് അൽപായസുകളായ മന്ത്രിസഭകളുടെ കസേര കളിയായിരുന്നു. പിടിപ്പുകേടും അഴിമതിയുമായിരുന്നു അവരുടെ ആയുധങ്ങൾ. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവണതയാണെന്ന് ആരോപിച്ച് 1960 മുതൽ 1995 വരെയുള്ള കാലത്ത് 4 വട്ടം പട്ടാളം അധികാരം ഏറ്റെടുത്തു. 1970 അവസാനം മുതൽ 80 അവസാനം വരെ തുർക്കിയുടെ ചരിത്രത്തിലെ പ്രക്ഷുബ്ധ കാലഘട്ടമായിരുന്നു. അഴിമതിക്കും അനീതിക്കും നേരെ ഉയർന്ന ശബ്ദങ്ങളെല്ലാം നിശബ്ദമാക്കപ്പെട്ടു. ദിനം പ്രതി സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പുതിയ മാനങ്ങൾ തുർക്കി ജനത സൃഷ്ടിച്ചു. ഒരു കൂട്ടർ മുദ്രാവാക്യം വിളികളുമായി തെരുവിൽ ഇറങ്ങിയപ്പോൾ മറുകൂട്ടർ പാട്ടുപാടിയും തെരുവിൽ നാടകം കളിച്ചും പ്രതിഷേധമറിയിച്ചു. ഭരണകൂടം കർഫ്യൂ കൊണ്ടും തിയേറ്ററുകൾ പൂട്ടിയും ഇതിനെ നേരിട്ടു. അരക്ഷിതാവസ്ഥയായി എങ്ങും 1000+ ആളുകൾ തെരുവുകളിൽ മരിച്ചു വീണു. കുറേയേറെ പേർ പലായനം ചെയ്തു. പ്രതികരണം അഥവാ യോറം. 1985 സ്ഥലം തുർക്കി ഇസ്താൻബുളിലെ മാർമെര സർവകലാശാലയിൽ ഒരു ക്ലാസ് മുറി. സർവകലാശാലയുടെ മതിൽക്കെട്ടിന് പുറത്തു നടക്കുന്ന അവകാശ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കായി തുറന്നിട്ട സ്വകാര്യ സദസ്സിലായിരുന്നു 4 കൂട്ടുകാർ. വികൃതഭൂമിയെ സുകൃതഭൂമിയാക്കാൻ പുറപ്പെട്ടവർ. അവരിൽ കുർദുകളും തുർക്കികളും ഉണ്ടായിരുന്നു. തലേ ദിവസത്തെ വെടിവയ്പിൽ മരിച്ച 8 കുർദ് കുടുംബം ചർച്ചയുടെ ഭൂരിഭാഗവും കവർന്നുകൊണ്ടിരിക്കെ കൂട്ടുകാരിൽ ഒരാൾ തുർക്കി കുർദ് സംസ്കാരങ്ങളുടെ മഹിമ വിളിച്ചോതുന്ന നാടൻ ശീലുകൾ പാടാൻ തുടങ്ങി. മറ്റൊരാൾ കയ്യിലുണ്ടായിരുന്ന ഗിറ്റാറിനാൽ അതിന് പുത്തൻ ഈണം നൽകി. അവിടെ നിന്നാണ് ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഗ്രൂപ്പ് യോറം എന്ന സംഗീത ബാൻഡിന്റെ തുടക്കം. ഗ്രൂപ്പ് യോറം എന്നാൽ കൂട്ടായ പ്രതികരണം എന്നാണ് അർത്ഥം. തുർക്കി ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടും കുർദ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള യുവജനങ്ങളുടെ പ്രതികരണമാണ് യോറം പാട്ടുകളിലൂടെ അറിയിച്ചത്. പരമ്പരാഗത തുർക്കി സംഗീതോപകരണങ്ങളായ സാസ്, കവാൽ എന്നിവയ്ക്കൊപ്പം കീബോർഡ്, ഗിറ്റാർ, ബാസ്, ഡ്രം എന്നിവ ഉപയോഗിച്ചാണ് തുർക്കി കുർദ് സംസ്കാരങ്ങളിൽ നിന്നുള്ള നാടൻ ശീലുകൾ യോറം ചിട്ടപ്പെടുത്തിയത്. 1980 ഉദയം കണ്ട ഓസ്ഗുൻ അഥവാ യഥാർത്ഥമായ പ്രതിഷേധം എന്ന ആലാപന ശൈലിയായിരുന്നു യോറം പിന്തുടർന്നത്. സീപ് ലിരിപ് ഗലൻ അഥവാ ഉരിഞ്ഞു മാറ്റുക എന്ന ആദ്യ ആൽബവുമായി യോറം 1987 പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അവിശ്വസനീയമായിരുന്നു പ്രതികരണങ്ങൾ. അന്നുവരെ തുർക്കിഷ് ജനതയുടെ നിലവിളിക്ക് ചെവി കൊടുക്കാതിരുന്ന ലോകം യോറത്തിന്റെ സംഗീതത്തിലൂടെ തുർക്കിയിലേക്ക് എത്തി. അനീതിയുടെ നെറുകയിൽ നട്ടം തിരിഞ്ഞിരുന്ന അസംതൃപ്തരായ ജനത യോറത്തിന്റെ സംഗീതം തുറന്നുവിട്ട അതിരില്ലാത്ത ആകാശത്തിന്റെ ചിറകിലേറി നല്ലൊരു നാളേക്കുള്ള സ്വപ്നങ്ങളുടെ വിത്ത് വിതച്ചു. മുതലാളിത്തത്തിനും സ്വേച്ഛാധിപത്യത്തിനും എതിരായ സന്ദേശങ്ങൾ സാധാരണക്കാർ യോറത്തിനൊപ്പം ഏറ്റുപാടി. 23 ആൽബങ്ങൾ പുറത്തിറക്കി. 600,000 ജനങ്ങൾ സംഗീത സംഗമങ്ങളിൽ തടിച്ചുകൂടി. 2002 റസിപ് തയ്യിബ് എർദോഗാൻ പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയെങ്കിലും തുർക്കിയിലെ സ്ഥിതിഗതികൾ മാറിയില്ല. കഴിഞ്ഞ 11 വർഷം പ്രധാനമന്ത്രി, ശേഷം 2014 മുതൽ പ്രസിഡന്റ്. അങ്ങനെ തുർക്കി എർദോഗാന്റെ കൈകളിലാണ്. എർദോഗാൻ ചോദ്യങ്ങൾക്ക് അതീതനാണ്. ഭരണഘടനയിൽ മാറ്റം വരുത്താനും പാർലമെന്റിലൂടെയല്ലാതെ തന്നെ നിയമങ്ങൾ നടപ്പിലാക്കാനും സ്വയം അധികാരം. എന്തിനേറെ സുപ്രീംകോടതിയിലെ 15 ജഡ്ജിമാരിൽ ഭൂരിപക്ഷം പേരെയും പ്രസിഡന്റിന് നിയമിക്കാം. എതിർശബ്ദമുയർത്തിയ പ്രതിപക്ഷ നേതാക്കളും മാധ്യമപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ യോറത്തിന് സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളായ ഈണങ്ങളും വരികളും ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങി. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിന്റെ പാട്ടുകൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം വാങ്ങി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന അവരുടെ ഗൂഢാലോചന പദ്ധതികൾക്ക് എതിരായിരുന്നു. യൂറോം ബാൻഡിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും പിന്നോട്ടായിരുന്നില്ല. ഭരണകൂടത്തിന്റെ ഭീകരത വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാടി നടന്നു അവർ. ഫലമോ, യൂറോപ്പിന്റെ വായ്മൂടി കിട്ടാൻ തുർക്കി ഭരണകൂടം തീരുമാനിച്ചു. ഭരണകൂടത്തിന്റെ അനീതി വിളിച്ചു പറയുന്നവരെ ഭീകരന്മാരായി ചിത്രീകരിക്കുന്ന ലോകത്തെ പൊതുവായ രീതി ആവർത്തിക്കപ്പെട്ടു. ഇടതുപക്ഷ അനുഭാവം തുറന്ന് സമ്മതിച്ചിരുന്ന യൂറോ ബാൻഡിന് റവല്യൂഷണറി പീപ്പിൾസ് ലിബറേഷൻ പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി തുർക്കിഷ് സർക്കാർ രംഗത്തെത്തി. ഇടതുപക്ഷ അനുഭാവം തുറന്ന് സമ്മതിച്ചിരുന്ന യൂറോ ബാൻഡിന് റവല്യൂഷണറി പീപ്പിൾസ് ലിബറേഷൻ പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി തുർക്കിഷ് സർക്കാർ രംഗത്തെത്തി. തുർക്കിയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച പാർട്ടിയാണിത്. യൂറോപ്പിന്റെ ആൽബത്തിന്റെ പേരുകളിൽ ചിലതിന് ലിബറേഷൻ പാർട്ടിയുടെ രക്തസാക്ഷികളിൽ ചിലരുടെ പേരുമായി സാമ്യമുണ്ടെന്നതാണ് ഭീകരബന്ധം സ്ഥാപിക്കാൻ തുർക്കി പോലീസ് നിരത്തിയ കാരണം. ശേഷം തുർക്കി ഭരണകൂടത്തിന് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സാധിച്ചു. 2016 യൂറോ ബാൻഡിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തി. ജയിലിൽ അടയ്ക്കപ്പെട്ട ദിനങ്ങൾ. യൂറോപ്പിന് മേൽ തുർക്കി ഭരണകൂടം ഉയർത്തിയ പ്രതിസന്ധികൾ ചാറി നിൽക്കുകയല്ലായിരുന്നു, കുതിച്ച് പെയ്തിറങ്ങി. യൂറോപ്പിന്റെ ആസ്ഥാനമായ ഓക്ക് മൈതാനിയിലെ ഈദിൽ കൾച്ചറൽ സെന്റർ റെയ്ഡ് ചെയ്യപ്പെട്ടു. 1-2 തവണയല്ല, 25-ഓളം തവണ. അപ്പോഴെല്ലാം സംഗീതോപകരണങ്ങളും കാസറ്റുകളും തീയുടെ ചൂടറിഞ്ഞു. സംഗീത പരിപാടികളിൽ പോലീസ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. സംഗീത പരിപാടിക്കായി പോയ വാഹനം പട്ടാളം പിടിച്ചെടുത്ത് ബോംബിട്ടു. പാട്ടുകൾ കേൾക്കരുതെന്ന് ജനങ്ങൾക്ക് ആഹ്വാനം നൽകി. എന്നിട്ടും യൂറോപ്പിന്റെ വായ അടയ്ക്കാനായില്ല. അവർ പാടിക്കൊണ്ടേയിരുന്നു, ജനങ്ങൾ കേട്ടുകൊണ്ടും. ഇതോടെ സംഘാംഗങ്ങളുടെ തലയ്ക്കും വിലയിട്ടു ഭരണകൂടം. 30-ഓളം പേരെ ജയിലിൽ അടച്ചു. അതിൽ ഉൾപ്പെട്ടിരുന്നവരാണ് മരണം പുൽകിയ ഹെലൻ ബോലക്, മുസ്തഫ കോജക്, ഇബ്രാഹിം കോച്ചക്കും ഭാര്യ സുൽത്താനയുമൊക്കെ കൊടിയ പീഡനങ്ങൾക്കിരയായി. വൈദ്യുതാഘാതം ഏൽപ്പിക്കുക, കുരിശിൽ തറയ്ക്കുക, മർദ്ദിച്ച് അവശരാക്കുക തുടങ്ങിയ പലതരത്തിലുള്ള ദണ്ഡനമുറകൾ. ഇതോടെ 2019 ജൂണിൽ ബാൻഡിന്റെ നിരോധനം നീക്കണം, പീഡനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെലിൻ ബോലക്കും ഇബ്രാഹിം കോച്ചക്കും തടവറയിൽ പട്ടിണി സമരം ആരംഭിച്ചു. നിരാഹാരം പാടാനുള്ള അവകാശത്തിനായുള്ള അവരുടെ അവസാനത്തെ ആയുധമായിരുന്നു എന്ന് പറയുന്നതാവും ശരി. 10 മാസം നീണ്ട നിരാഹാര സമരം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ശോഷിപ്പിച്ച് അസ്ഥി ഗൂഢാവസ്ഥയിലേക്ക് മാറ്റിയെങ്കിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനപിന്തുണ വർദ്ധിക്കുകയായിരുന്നു. ഭരണകൂടത്തിന് ഇത് വീണ്ടും തലവേദനയായി. 2019 നവംബറിൽ ഇവരെ ജയിൽമോചിതരാക്കി. എന്നാൽ സുൽത്താനയെ വിട്ടില്ല. സമാന ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇസ്താൻബുളിലെ പ്രതിരോധ ഭവനത്തിൽ നിരാഹാര സമരം തുടർന്നു. കഴിഞ്ഞ മാർച്ചിൽ പോലീസ് അവിടെയും എത്തി. നിരാഹാരം അവസാനിപ്പിക്കണമെന്നതായിരുന്നു ആവശ്യം. ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. പ്രലോഭനങ്ങളും അനുനയങ്ങളും നടത്തി. ഏഷാദ്യ വന്നതോടെ ഭീഷണിയായി. പട്ടിണി കിടന്ന് മൃതപ്രായരായവരുടെ ശരീരത്തിൽ ഭാരം കെട്ടിത്തൂക്കി. മസിലുകളിൽ സമ്മർദ്ദം താങ്ങാനാവാത്ത നിലയിൽ ഏറെ നേരം നിർത്തി. മർദ്ദിച്ചും ചതച്ചും നോക്കി. എന്നാൽ ബാൻഡ് സംഘത്തിന് നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. 6-ാം ദിവസം ഇവരെ തിരികെ വിട്ടു ഭരണകൂടം. സമരം പാതിവഴിയിലാക്കി മടങ്ങി. ഭരണകൂടത്തിന് മുന്നിൽ മുട്ടുകുത്തിയില്ലെങ്കിലും മരണം രംഗബോധമില്ലാത്ത കോമാളിയായി കടന്നെത്തി. 288 ദിവസം ഹെലിനെയും തുടർന്ന് 300 ദിവസം പിന്നിട്ടപ്പോൾ മുസ്തഫയെയും ഇബ്രാഹിമിനെയും കൊണ്ട് മരണം കടന്നുകളഞ്ഞു. മൃതശരീരത്തിനോട് പോലും തുർക്കി ഭരണകൂടം അലിവ് കാണിച്ചില്ലെന്നതിൽ നിന്ന് വ്യക്തമാക്കാം യൂറോപ്പിനോടുള്ള സർക്കാരിന്റെ വെറുപ്പ് എത്രത്തോളമെന്നത്. എന്നാൽ വിലക്കിയിട്ടും വകവയ്ക്കാതെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ഒത്തുകൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം യൂറോപ്പിന്റെ ജനസമ്മതി എന്താണെന്നത്. മരണത്തിന് ശേഷവും കണ്ണുകളയിടാത്ത ഹെലിന്റെ മൃതശരീരവും പേറി ഹെലിന്റെ അമ്മ മകളുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി പുറപ്പെട്ടു. ജമവിയിലേക്ക് പുറപ്പെട്ട വാഹനം പോലീസ് വഴിയിൽ തടഞ്ഞു. ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ശവസംസ്കാര ചടങ്ങുകളിൽ ജനങ്ങൾ ഒത്തുകൂടുമെന്ന് കണ്ടതോടെ മറ്റൊരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി മതാചാര ചടങ്ങുകൾ നടത്താതെ ആരുമാരും അറിയാതെ ഹെലിന്റെ മൃതദേഹം മറവ് ചെയ്തു. തൊട്ടു പിന്നാലെ മുസ്തഫ മരിച്ചു. സമരം അവസാനിപ്പിക്കാൻ ഒരുങ്ങി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് മരണത്തിന് ഇബ്രാഹിം കീഴടങ്ങിയത്. ഭർത്താവിന്റെ ശരീരം അവസാനമായി കാണണമെന്ന് തടവറയിൽ നിന്നുള്ള സുൽത്താനയുടെ ആവശ്യം ബദിരവിലാപമായി. ഹെലിന് ലഭിച്ച അതേ അവഗണന തന്നെ ഇബ്രാഹിമിനും മരണാനന്തര ചടങ്ങിൽ തുർക്കി വിധിച്ചു. ബാൻഡിന്റെ നിരോധനം നീങ്ങിയില്ല. ഗായകർ ജയിലിൽ തന്നെ തുടരുന്നു. തുർക്കിയിലെ ഏകാധിപത്യം അവസാനിച്ചിട്ടില്ല. കുർദുകൾക്ക് നീതി ലഭിച്ചില്ല. എങ്കിലും തുർക്കിയുടെ നല്ലൊരു നാളേക്കായി പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. കീഴടങ്ങാൻ തയ്യാറാകാത്തവർക്ക് മുന്നിൽ അതിജീവനത്തിന്റെ പാത തുറക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും ഗ്രൂപ്പ് യോറം ഇസ്താംബൂളിലെയും അൻകാരയിലുമെല്ലാം തെരുവ് വീഥികളിൽ ഈണം നിലയ്ക്കാതെ തുടരുന്നു. വരൂ തുർക്കിയിലെ സഹോദരങ്ങളെ, ഇതാണ് ആ അതുല്യമായ സമയം. അടിമച്ചങ്ങലകൾ പൊട്ടിച്ചെറിയാം. നല്ല നാളിലേക്കുള്ള യാത്ര തുടരാം.